Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Dirgha Samsara Rogasya Vicharohi Mahoshadam Koham Kasyacha Samsarah Vicharena Viliyate. യോഗവാസിഷ്ഠത്തിലെ ശ്ലോകമാണ് ഈ സംസാര രോഗത്തിന് ഔഷധം വിചാരമാണ്. വിചാരം എന്താണ്? കോഹം കസ്യച സംസാരഹ വിചാരേണ വിലീയത്തെ. ഞാൻ ആരാണ്? ആർക്കാണ് ഈ ദുഃഖം വന്നിരിക്കുന്നത്? ഈ ദുഃഖിക്കുന്നവൻ ആര് എന്ന വിചാരം കൊണ്ട് വിലീയത്തെ, ഈ ദുഃഖം വിരമിക്കും. എങ്ങനെ സ്വപ്നം വിട്ട് ഉണരുന്ന ആൾക്ക് സ്വപ്നം വിരമിക്കുന്ന പോലെ, സ്വപ്നം അകന്നു പോകുന്ന പോലെ. വിചാരം ഇവിടെ രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് പ്രത്യഭിജ്ഞ. ആ പ്രത്യഭിജ്ഞയാണ് നമ്മള് സാധാരണ പറഞ്ഞുകൊണ്ടുവരുന്നത്. കണ്ണട മൂക്കത്ത് വെച്ച് കണ്ണട തെരയുന്ന പോലെ, ആ കണ്ണടയിലൂടെ തന്നെ കണ്ണട തെരയുന്ന പോലെ, ബോധത്തിൽ ഇരുന്നു കൊണ്ട്, ബോധമായി ഇരുന്നു കൊണ്ട് ആ ബോധത്തിൽ ഒരു പ്രത്യേക വ്യക്തിത്വം, കാൽപ്പനികമായ വ്യക്തിത്വം അംഗീകരിച്ചുകൊണ്ട് ആ കാൽപ്പനികമായ വ്യക്തിത്വം ബോധത്തിനെ അന്വേഷിക്കുകയാണ്. രമണ മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളൻ പോലീസിന്റെ വേഷം കെട്ടിയിട്ട് കള്ളനെ തിരയുകയാണ്. ഇയാളുടെ കയ്യിൽ ഒരിക്കലും കള്ളൻ പിടികിട്ടില്ല. പ്രത്യഭിജ്ഞ എന്താണ്? ഈ കണ്ണട മുഖത്തുണ്ട് എന്ന് കാണിച്ചു തന്നാൽ ആ ക്ഷണം കാണും. അതിന് സമയത്തിന്റെ ആവശ്യമില്ല. സദ്യോജാതമാണ് അനുഭൂതി. അപ്പൊ തന്നെ പ്രകാശിക്കുന്നതാണ്. അതാണ് ശിവന് സദ്യോജാതൻ എന്നൊരു പേരുണ്ട്. ആ ക്ഷണത്തിൽ പ്രകാശിക്കുന്നു. എപ്പോ ശ്രദ്ധിക്കുന്നുവോ, ശ്രദ്ധിക്കുന്ന ക്ഷണത്തിൽ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ഗീത. സാധനാവാൻ എന്നല്ല, ഉപാസനാവാൻ എന്നുമല്ല. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ഉണ്ടാകും. ശ്രദ്ധ എന്താണ്? നമ്മൾ ശ്രദ്ധിക്കുക എന്നൊക്കെ സാധാരണ പ്രയോഗിക്കുന്ന ഒരു വാക്കാണോ ഈ ശ്രദ്ധ? സ്കൂളിലൊക്കെ പറയുന്ന പോലെ ശ്രദ്ധിച്ചു പഠിക്കണം എന്ന് പറയുന്ന പോലെയാണോ ഈ ശ്രദ്ധ? ശ്രദ്ധ എന്നുള്ളത് മനസ്സിന്റെ ഒരു പ്രക്രിയയല്ല. ശങ്കരാചാര്യർ തന്നെ ശ്രദ്ധയെ ഡെഫിനിഷൻ ചെയ്യുന്നത് ഒരു ക്ഷണം കൊണ്ട് സത്യത്തിനെ പ്രകാശിപ്പിക്കുന്ന ശക്തി എന്നാണോ? സമയത്തിന്റെ ഗ്യാപ്പ് തന്നെ ഇല്ലാതെ എ സഡൻ ഇൻഫ്ലക്സ് ഓഫ് ഇൻട്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ക്ഷണത്തിൽ തന്നെ ഉണ്ടാകുന്ന മാനസികമല്ലാത്ത ഒരു വ്യാപാരം കൊണ്ട് സത്യം പ്രകാശിക്കുമെങ്കിൽ ആ സത്യത്തിനെ പ്രകാശിപ്പിക്കുന്ന ശക്തിക്ക് പേരാണ് ശ്രദ്ധ. ആ പ്രോസസ്സാണ് പ്രത്യഭിജ്ഞ. ഒരു മുറിയിൽ ഒരു വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും കാട് ഇരുട്ട്, നമ്മൾക്ക് വഴി തെറ്റിപ്പോയി എവിടെങ്കിലും ഒരിടത്ത് ഒരാശ്രയം അന്വേഷിച്ച് നടക്കുമ്പോൾ ദൂരത്ത് നിന്നും ഈ വിളക്കിന്റെ കിരണം കാണുന്നു. ഈ കിരണത്തിനെ പിന്തുടർന്ന് നമ്മൾ ആ വിളക്ക് വെച്ചിരിക്കുന്ന വീട്ടിന്റെ മുമ്പിൽ എത്തുന്നു. വാതില് തുറക്കുമ്പോൾ വിളക്ക് കാണുന്നു. ഇപ്പൊ വിളക്കിന്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത് ആരാണ്? വീടാണോ? അല്ല. ഇരുട്ടാണോ? അല്ല. വിളക്ക് തന്നെയാണ് വിളക്കിന്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. ആ ദീപം തന്നെയാണ് ദീപത്തിന്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്, മറ്റൊന്നുമല്ല. ദീപത്തിന്റെ ഒരു കിരണം തന്നെയാണ് ദീപത്തിന്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതേപോലെ നമ്മളുടെ സ്വരൂപത്തിന്റെ തന്നെ ഒരു കിരണമാണ് ശ്രദ്ധ. ആ കിരണം മനോമണ്ഡലത്തിലൂടെ പുറമേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധ എന്ന് വിളിക്കുന്നു. സ്വരൂപത്തിൽ ഏർപ്പെടുന്ന അറ്റൻഷനാണ് ശ്രദ്ധ. ആ ശ്രദ്ധയുണ്ടെങ്കിൽ കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ വസ്തു പ്രകാശിക്കും. അതാണ് സദ്യ എന്ന് വെച്ചാൽ അപ്പ തന്നെ കേൾക്കുമ്പോ തന്നെ ആ സമയം തന്നെ. വിനാ അന്തരം, അന്തരം വിനാ, ഒരു അന്തരം കൂടാതെ പ്രത്യഭിജ്ഞ ഉണ്ടാകും. ആ പ്രത്യഭിജ്ഞയ്ക്കാണ്, ആ പ്രത്യഭിജ്ഞ ഉണ്ടാക്കുന്ന വിചാരം ആത്മവിചാരമാണ്. അത് ഉത്തമമായ ആത്മവിചാരത്തിനുള്ള ഡെഫിനിഷനാണ്. തത്വമസി എന്ന് പറഞ്ഞതും വസ്തുജ്ഞാനം ഉദിക്കുന്നു. കേൾക്കുമ്പോ തന്നെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ചെതറിക്കിടക്കുന്ന ശ്രദ്ധ. ശ്രദ്ധ തന്നെയാണ് അശുദ്ധമാകുമ്പോൾ മനസ്സാവുന്നത്. ശ്രദ്ധ തന്നെയാണ് അശുദ്ധമാകുമ്പോൾ ഇന്ദ്രിയങ്ങളാവുന്നത്. ശ്രദ്ധ തന്നെയാണ് വെളിയിലുള്ള അനേക രൂപങ്ങൾ പൂണ്ടു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ യോ യത് ശ്രദ്ധ സയേവ സഹ എന്ന് പറഞ്ഞത്. ശ്രദ്ധാമയോയം പുരുഷ, ഈ പുരുഷൻ തന്നെ ശ്രദ്ധാമയനാണ് എന്നാണ്. ഈ പുരുഷൻ തന്നെ ശ്രദ്ധാമയനാണ്. ഈ രഹസ്യമൊക്കെ അറിഞ്ഞാണ് ഋഷികൾ നമ്മളുടെ ജീവിത പദ്ധതി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഋഗ്വേദത്തിൽ ഒരു സൂക്തം ശ്രദ്ധാസൂക്തമാണ്. ഒരു സൂക്തം തന്നെ ശ്രദ്ധാസൂക്തം എന്നൊരു സൂക്തമുണ്ട്. എന്താന്ന് വെച്ചാൽ അവര് കണ്ടെത്തി ജീവിതത്തിനെ ഏറ്റവും അധികം നിയന്ത്രിക്കുന്നത് മനസ്സുമല്ല, ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ ഒന്നുമല്ല, ഈ ശ്രദ്ധയാണ്. അതുകൊണ്ട് ശ്രദ്ധാമയോയം പുരുഷ, ശ്രദ്ധാമയനാണ് പുരുഷ. ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താണ്? വാസ്തവത്തിൽ ശ്രദ്ധ ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന ശക്തിയാണ്. പക്ഷെ ആ ശ്രദ്ധ പല കാരണങ്ങളാലും അശുദ്ധപ്പെട്ട് കഴിയുമ്പോ ചിത്തമായി രൂപം പോണ്ട്, ചിത്തം അധ്യവസായമായി രൂപം പോണ്ട്, അത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചില തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജന്മത്തിന് ശേഷമുള്ള നമ്മളുടെ സകല വ്യാപാരത്തിനെയും നിയന്ത്രണം ചെയ്യുന്നത് ആ അധ്യവസായമാണ്. ആ അധ്യവസായത്തിന്റെ കൺട്രോളിലാണ് ഇയാളുടെ സകല ചലനവും. ഇനി അതിനുശേഷം അയാളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും ഏശില്ല. അതുകൊണ്ടാണ് ഈ ജന്മശുദ്ധി വേണം, ജന്മശുദ്ധി വേണം എന്നൊക്കെ പറയുന്നത്. കുറച്ച് അതിന് മുമ്പ് തൊട്ട് തന്നെ തുടങ്ങണം അത്രേ, എന്നാ വളരെ എളുപ്പമായി എന്നാണ്. പക്ഷെ ഇനിയിപ്പോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ശുദ്ധിയാണ് നമ്മളെ സത്സംഗത്തിലേക്കും ബ്രഹ്മവിദ്യയിലേക്കും ഒക്കെ കൊണ്ടുവരുന്നത്. വരാൻ കൂട്ടാക്കാത്ത ആളുകളെ കുറിച്ച് നമ്മൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവർക്ക് അതിനായിട്ടില്ല എന്നർത്ഥം. ആദ്യത്തെ അധ്യവസായം വേറെയാണ്, അതുകൊണ്ട് ആ ജീവൻ ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് വരണം എന്ന് പ്രതീക്ഷിച്ച് വിഷമിച്ച് നമ്മളുടെ ശ്രദ്ധയെ അശുദ്ധപ്പെടുത്തരുത്. നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നു. നമ്മളുടെ മനസ്സിൽ ആയിരം കുഴപ്പങ്ങൾ ഉണ്ടാവട്ടെ, ശരീരത്തിൽ അനേകം ദൗർബല്യങ്ങൾ ഉണ്ടാവട്ടെ, നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ശ്രദ്ധാശക്തി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ജീവൻ മുക്തമാകണം എന്ന്. ഇനിയിപ്പോ ആ ശ്രദ്ധ ശുദ്ധമാവണം, അത്രയേ ഉള്ളൂ. ശ്രദ്ധ എങ്ങനെ ശുദ്ധമാവും? ശ്രദ്ധ ശുദ്ധമാവണമെങ്കിൽ തപസ് വേണം. തപസ് വേണമെങ്കിലോ ശുദ്ധമായ ആഹാരം ഉള്ളിൽ ചെല്ലണം. ആഹാരം എന്ന് വെച്ചാല് വായുകൊണ്ട് എടുക്കുന്നത് മാത്രമല്ല, കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, മൂക്കുകൊണ്ട് ഒക്കെ. ആഹ്രിയത്തെ ഇതി ആഹാര. ഉപനിഷത്ത് ശ്രദ്ധയ്ക്ക് പടിപടിയായി ശ്രദ്ധ സാക്ഷാത്കാരത്തിന് കൊണ്ടുപോകുന്ന മന്ത്രമുണ്ട്. യാഭിരാദിത്യസ്തപതി താഭി പർജന്യോ വർഷതി പർജന്യേന ഓഷധി വനസ്പതയ പ്രജായന്തെ ഓഷധി വനസ്പതിഭിരന്നം ഭവതി അന്നേന പ്രാണാഹ പ്രാണൈർബലം ബലേന തപസ് തപസാ ശ്രദ്ധ ശ്രദ്ധയാ മേധ മേധയാ മനീഷാ മനീഷയാ മനോ മനസാ ശാന്തി ശാന്ത്യാ ചിത്തം ചിത്തേന സ്മൃതിഗ് സ്മൃത്യാ സ്മാരഗ് സ്മാരേണ വിജ്ഞാനം വിജ്ഞാനേന ആത്മാനം വേദയതി. സൂര്യൻ പ്രകാശിക്കുന്നത് കൊണ്ട് പർജന്യോ വർഷതി മഴ പെയ്യുന്നു. പർജന്യേന ഓഷധി വനസ്പതയഹ പ്രജായന്തെ മഴയിൽ നിന്നും ഓഷധി വനസ്പതികളൊക്കെ ഉണ്ടാകുന്നു. അതിൽ നിന്ന് അന്നം ഉണ്ടാകുന്നു. അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് പ്രാണൻ ഉണ്ടാകുന്നു. പ്രാണൻ എന്ന് വെച്ചാൽ ഊർജം ഉണ്ടാകുന്നു. പ്രാണനിൽ നിന്നും എന്തിനാ പ്രാണൻ? ബലമുണ്ടാവാൻ. ബലമുണ്ടായാൽ തപസ്, തപസ്സുകൊണ്ട് ശ്രദ്ധ. ശ്രദ്ധ കൊണ്ട് പടിപടിയായി ശ്രവണമനന നിധിധ്യാസന വിചാര ഉപാസനാദികളൊക്കെ കൊണ്ട് ആത്മാനം വേദയതി, ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നു. ആത്മാവിനെ അറിയിപ്പിച്ചു തരുന്നു ശ്രദ്ധ. അപ്പൊ ഇതിനൊക്കെ ശ്രദ്ധ കാരണമാണ്. ശ്രദ്ധയുണ്ടെങ്കിൽ, ശ്രദ്ധ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നമ്മൾ വിചാരിച്ചത് കൊണ്ട് ഉണ്ടാവുന്നതല്ല. ഉപാസന കൊണ്ടും ശുദ്ധി കൊണ്ടും ആഹാരശുദ്ധി കൊണ്ടും ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടും മനോനിഗ്രഹം കൊണ്ടും മൊത്തത്തിലുള്ള സംസ്കൃതമായ ജീവിതം കൊണ്ടും വിഹിതമായ വിഷയങ്ങളിലൂടെ രാഗദ്വേഷമില്ലാതെ യാത്ര ചെയ്യുന്നത് കൊണ്ടും ശ്രദ്ധ എന്നുള്ള അപൂർവ ശക്തി ഉള്ളിൽ ഉദിക്കും. ശ്രദ്ധ ഉദിച്ചാൽ ഇപ്പൊ ഈ പറയുന്ന പ്രത്യഭിജ്ഞ പെട്ടെന്നുണ്ടാകും. കേൾക്കുമ്പോ തന്നെ ശ്രദ്ധ ഉദിച്ച ആൾക്ക് അരണി കടയുമ്പോ അഗ്നി ഉണ്ടാവുന്ന പോലെ നമ്മളുടെ ഉള്ളിലുള്ള അശുദ്ധികളൊക്കെ കടഞ്ഞു മാറ്റപ്പെടുന്നതോടുകൂടെ ശ്രദ്ധ ഉള്ളിൽ ഉദിക്കുകയും ശ്രദ്ധ ഉദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പുറമേക്ക് ആചാര്യന്മാരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ആശ്ചര്യപ്പെട്ടു തുടങ്ങും. നമ്മളെ കുറിച്ച് തന്നെ ആശ്ചര്യപ്പെട്ടു തുടങ്ങും. ഞാൻ ആരാണ്? എന്റെ സ്വരൂപം എന്താണ്? എന്താണ് എന്റെ ഉള്ളിൽ നടക്കുന്നത്? എന്റെ ഉള്ളിൽ നടക്കുന്ന ചലനങ്ങളെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങും. ആ ചലനങ്ങളുടെയൊക്കെ മൂലമായ ഒരു ചലനമുണ്ട് ഞാൻ എന്നുള്ള ചലനം. ബാക്കിയുള്ള ചലനങ്ങളുടെയൊക്കെ സെന്റർ ഈ ചലനമാണ്. ഈ ഒരു ചെറിയ ഒരു സ്പന്ദനത്തിൽ നിന്നാണ് ചിത്തം സ്പന്ദിച്ചു പൊന്തുന്നതും ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നതും ശരീരം ഉണ്ടാവുന്നതും പ്രപഞ്ചം അനുഭവപ്പെടുന്നതും. സകല സ്പന്ദനങ്ങൾക്കും മൂലമായ സ്പന്ദനം, പ്രിമോർഡിയൽ വൈബ്രേഷൻ ആണ് ഞാൻ എന്നുള്ള ചലനം. നമ്മൾ ദിവസം ഉറങ്ങുമ്പോ ഈ ചലനം എവിടെയോ ലയിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ പ്രഥമമായിട്ട് ഉണ്ടാവുന്ന ചലനം, ഒരുപക്ഷെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ചലിക്കും അത്, അതാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത്. സ്വപ്നത്തിൽ തന്നെ അത് അല്പം ഒന്ന് ചലിക്കുമ്പോ സ്വപ്ന ലോകത്തിൽ നമ്മൾ അവ്യക്തമായ ഒരു വ്യക്തിത്വത്തോടുകൂടെ പൊന്തിയിട്ട് പിന്നെ ജാഗ്രത്തിൽ സ്ഥൂലമായി പൊന്തും. ഉറങ്ങാൻ പോകുമ്പോ സ്ഥൂലമായി ഘനീഭവിച്ചിരിക്കുന്ന നമ്മളുടെ പേഴ്സണാലിറ്റി അല്പാൽപം ദ്രവിച്ച് സ്വപ്ന ലോകത്തിലേക്ക് പോയിട്ട് ലയിച്ചു ചേരും. ഈ വ്യക്തിത്വം ദിവസവും ഇല്ലാതാവുന്നതും വ്യക്തിത്വം ഉണ്ടാവുന്നതും നമ്മൾ ദിവസം കാണുന്നുണ്ട്, ലയിക്കുന്നതും പൊന്തുന്നതും കാണുന്നുണ്ട്. പക്ഷെ ലയിക്കുന്നതും പൊന്തുന്നതും എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവ്യക്തമായ ഒരു മറയിൽ ചെന്ന് ലയിക്കുകയും അവ്യക്തത്തിൽ നിന്ന് പൊന്തുകയും ചെയ്യും. ആ അവ്യക്തം എന്തുകൊണ്ടുണ്ടായി? ശ്രദ്ധ തെളിയാത്തത് കൊണ്ടാണ് നമുക്ക് ഉറക്കം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് സമാധിയായിരിക്കും. അവിടെ വാസനയുണ്ട്, വാസനയുടെ പടലമുണ്ട്. ആ വാസനയുടെ പടലത്തിൽ ചെന്ന് ലയിക്കുകയും വാസനയുടെ പടലത്തിൽ നിന്ന് തന്നെ വ്യക്തിത്വം ഉദിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന്റെ ചലനത്തിനെ നമ്മൾ ദിവസം കാണുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കണില്ല. നമ്മളിൽ നടക്കുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കണില്ല. നമ്മളിൽ എല്ലാ പ്രക്രിയകളും നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കണില്ല. പിണ്ഡാണ്ടത്തിനെ ശ്രദ്ധിച്ചാൽ ബാക്കിയൊക്കെ മനസ്സിലാവും. തന്നെ ശ്രദ്ധിച്ചാൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യം മനസ്സിലാവും. തന്നെ ശ്രദ്ധിച്ചാൽ ഈശ്വരനെ കണ്ടെത്താൻ നോക്കും. അപ്പൊ ഈ തന്നെ ശ്രദ്ധിക്കുന്നതാണ് പ്രത്യപിക്ക. വളരെ പക്വമായ ജീവന് ഒരു ക്ഷണനേരം കൊണ്ട് പ്രത്യപിച്ച കൊണ്ട് ജ്ഞാനം തെളിയും. അങ്ങനെ തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിചാരത്തിനെ ഉപാസനയായിട്ട് ചെയ്യണം. വിചാരത്തിനെ തന്നെ യോഗം ആയിട്ട് ചെയ്യണം. യോഗമായിട്ട് വിചാരം അനുഷ്ഠിക്കണം. യോഗമായിട്ട് വിചാരത്തിനെ എങ്ങനെ അനുഷ്ഠിക്കും? സാധാരണ ലോകത്തിൽ ഉള്ള ഒരു പ്രക്രിയ, ജനറൽ ആയിട്ട് ഹിന്ദുമതത്തിൽ മാത്രമല്ല ക്രിസ്ത്യാനികളും ഇസ്ലാം മതത്തിലും ഒക്കെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, ജപം. ജപം പതുക്കെ പതുക്കെ യോഗമാണത്. മനസ്സ് ശബ്ദായമാനമാണ്, ധ്വനി സ്ഥൂലം വൈഖരിയാണ്. ഞാനിപ്പോ പറയുന്ന വാക്കുകൾ വൈഖരിയാണ്, ശബ്ദം. ഇതിനു പുറകിൽ ഞാനിപ്പോ ഉച്ചരിച്ചിട്ടില്ലെങ്കിലും ഈ ശബ്ദമൊക്കെ സൂക്ഷ്മമായി പുറപ്പെടും. സൂക്ഷ്മമായി പുറപ്പെടുന്നത് മനോമണ്ഡലത്തിലാണ്. അതിനും പുറകിൽ ഒരു ചെറിയ ചലനമുണ്ട്, ഉച്ചരിക്കാനുള്ള ഒരു അർജ്. ആ അർജുനും പുറകില് അതും ശമിച്ചു കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഉള്ള ഓരോ ചലനവും ശമിപ്പിക്കുന്നതിന് പേരാണ് വാങ് നിരോധം. വാക്കിനെ നിരോധിപ്പിക്കാന്ന് വെച്ചാൽ വായടച്ചാൽ ആദ്യത്തെ ശബ്ദത്തിനെ അടക്കാം. കുറെയൊക്കെ അതുകൊണ്ട് ബലം കിട്ടും വാങ് മൗനം കൊണ്ട്. പിന്നെ ഉപാംശു മൗനം, നാവ് ചലിക്കുന്നത് പോലും നിർത്തിയാൽ ആ മണ്ഡലവും നിന്നു. പിന്നെ ഈ ചെറിയ അർജു ഉച്ചരിക്കണം എന്നുള്ള അർജു വരും. ആ അർജുനെ നമുക്ക് ശ്രദ്ധിച്ചാൽ ശബ്ദത്തിന്റെ മുത്തശ്ശനെ കാണാം നമുക്ക്. ഇപ്പൊ ഉച്ചരിക്കുന്നത് ശബ്ദം, അതിന്റെ അച്ഛൻ ഉള്ളിലുണ്ട്, അതിന്റെ മുത്തശ്ശൻ, അതിന്റെ ചലനം, അതിനെ നമുക്ക് ഉള്ളിൽ കാണും. അതും ഉദിക്കാത്ത ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണെങ്കിൽ ഈ ശബ്ദത്തിന് എത്ര പവർ ഉണ്ടോ അതിനേക്കാളും പവർ എപ്പോഴും സൂക്ഷ്മത്തിനും സ്ഥൂലത്തിനേക്കാളും പവർ എന്നുള്ളതാണ് നിയമം. നമ്മൾ വിചാരിക്കുന്നു സ്ഥൂലമായി പറഞ്ഞാലേ പവർ ഉള്ളൂ എന്നാണ്. ഈ സൂക്ഷ്മത്തിന് സ്ഥൂലത്തിനേക്കാളും പവറാണ്. ഉച്ചരിക്കുന്നതിനേക്കാളും ഉപാംശുവിനും ഉപാംശുവിനേക്കാളും മാനസിക്കും പവർ കൂടും. ആ മാനസിക മണ്ഡലത്തിലും ആ ഊർജം ചലിക്കാതെ നിർത്തുമെങ്കിൽ യോഗമായി. അതിനപ്പുറം പോണത് പിന്നിരിക്കട്ടെ. മാനസിക മണ്ഡലത്തിലും ചലിക്കാതെ, അതിന് മഹാത്മാക്കൾ കണ്ട ഒരു മാർഗമാണ് ജപം. ഒരു മന്ത്രത്തിനെ, മന്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു അവതാരമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടില്ല. മന്ത്രം എന്ന് വെച്ചാൽ ശബ്ദമല്ല. ശബ്ദം എന്ന് പറയണത് പുറത്തുനിന്ന് ഞാൻ ഉച്ചരിക്കുന്നതാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് സ്വതവേ സ്വയമേവ പൊന്തി പുറമേക്ക് ആവിർഭവിച്ച് സ്വേച്ഛയാ ആത്മാവ് തന്നെ സ്വീകരിച്ച ഒരു ശബ്ദ ശരീരത്തിന്റെ പേരാണ് മന്ത്രം. മനസ്സിലാവുണ്ടോ? അതാണ് ഉപദേശം. ഉപദേശം എന്നൊക്കെ പറയണത് അവതാരം നമുക്ക് എങ്ങനെ മനസ്സിലാവില്ലയോ അതുപോലെയാണ് ഈ മന്ത്രവും മനസ്സിലാക്കാൻ. മന്ത്രത്തിനും സാധാരണ ശബ്ദത്തിനും എന്താ വ്യത്യാസം? മോഡേൺ മാസ്റ്റേഴ്സ് ഒരുപാട് പേര് മോഡേൺ സ്പിരിച്വൽ വേൾഡിലുള്ള ഒരുപാട് ഗുരുക്കന്മാര് മന്ത്രജപത്തിനെ കളിയാക്കി ധാരാളം പറഞ്ഞിട്ടുണ്ട്. ചിലരെയൊക്കെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ദൂഷ്യം വരും, അതുകൊണ്ട് പറയാം. ഒരുപാട് അധ്യാത്മ സാധകന്മാര് ഓഷോ രജനീഷിന്റെ പുസ്തകം വായിച്ച് ആകപ്പാടെ കൺഫ്യൂസ് ആയിട്ട്, തലയിലും കൺഫ്യൂഷൻ ഉണ്ടാക്കി മനസ്സിലും കൺഫ്യൂഷൻ ഉണ്ടാക്കി നല്ല വേദാന്ത മാർഗത്തിൽ മുന്നോട്ട് പോയി കുഴപ്പം സൃഷ്ടിച്ചവരാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വളരെ ബ്രില്യന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച ഗംഭീരമാണ്. പക്ഷെ സുന്ദരമായ പൂന്തോട്ടം, ധാരാളം കുഴികളുള്ള ഒരു ഡിസെപ്റ്റീവ് പിറ്റ്സ് ഉള്ള ഒരു പൂന്തോട്ടത്തിൽ കടന്നാൽ കാണാൻ വളരെ സുന്ദരമാണ്, എവിടെ കാലു തെറ്റി ഉള്ളിൽ വീഴും എന്ന് പറയാൻ പറ്റില്ല. ആധ്യാത്മികതയിൽ ഇൻസൈറ്റ്സിനെക്കാളും കൂടുതൽ ആവശ്യം ഭക്തിയാണ്. ഭക്തി എന്ന് വെച്ചാൽ മഹാത്മാക്കളോടും പരമ്പരയോടും സമ്പ്രദായത്തിനോടും ഉള്ള റെവറൻസ്. ഈ റെവറൻസ് എന്നുള്ളത് നമ്മളുടെ ഹൃദയത്തിനുള്ള ഏറ്റവും ആർദ്രമായ ഒരു ഭാവമാണ്. ആ ഭാവം ഇല്ലെങ്കിൽ ആധ്യാത്മികത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് മുഴുവൻ അദ്ദേഹം നശിപ്പിച്ച് നിങ്ങൾക്ക് തരും. പലയിടത്തും അദ്ദേഹം ജപത്തിനെ കളിയാക്കിക്കൊണ്ട് ആപ്പിൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ പോരെ, ദോശ ദോശ എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ വായിച്ചിട്ട് ശബ്ദമാണ് മന്ത്രം എന്ന് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആധ്യാത്മികത പോയി കിട്ടി. മന്ത്രം ശബ്ദമല്ല, രാമാനുജാചാര്യർക്ക് ഗുരു അഷ്ടാക്ഷരം ഉപദേശിച്ചു. ഈ കഥയൊക്കെ ഞാൻ വെറുതെ ചില ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്. അഷ്ടാക്ഷരം ഉപദേശിച്ചപ്പോ ഗുരു പറഞ്ഞു അത്രേ, ഇത് പ്രസിദ്ധമായ ഒരു കഥയാണ്. ഗുരു പറഞ്ഞു അത്രേ, ഈ മന്ത്രം വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു അത്രേ. ഈ അത്രേന്നൊക്കെ പറയാൻ ചില കാരണമുണ്ട്. അപ്പൊ രാമാനുജാചാര്യർ ഗുരുവിനോട് ചോദിച്ചു, അത്രേ ഞാൻ പറഞ്ഞു കൊടുത്താൽ എന്താവും? പറഞ്ഞു കൊടുത്തവരൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോകും, നീ നരകത്തിലേക്ക് പോകും. അപ്പൊ കരുണയാൽ രാമാനുജൻ അമ്പലത്തിലെ ഗോപുരത്തിൽ കയറി നിന്ന് അഷ്ടാക്ഷരത്തിനെ എല്ലാവർക്കും വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഞാനിതാ അഷ്ടാക്ഷരം തരുന്നു, ഞാൻ നരകത്തിൽ പോയാലും വേണ്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ കാരുണ്യത്തിനെ കാണിക്കാൻ വേണ്ടി ഈ ഒരു കഥ പറയും. ഈ കഥയെ ചന്ദ്രശേഖര ഭാരതി സ്വാമികളോട് ഒരു ഭക്തൻ എടുത്ത് ചോദിച്ചിട്ട് പറയുന്നുണ്ട്, രാമാനുജൻ കാരുണ്യം കാണിച്ചു എന്ന് പറയുന്നത് ശരി, പക്ഷെ നമ്മളുടെ ശാസ്ത്രത്തിനെ മുഴുവൻ അപമാനിച്ചതിന് തുല്യമായില്ലേ അത്? കാരണം മന്ത്രം എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് നാരോ മൈൻഡഡ്നെസ് കൊണ്ടല്ല, എല്ലാവർക്കും ചേരുന്നതല്ല ഒരു മന്ത്രം. ഒരു മാർഗത്തിൽ ശുദ്ധം വന്ന് കൊടുത്താലേ ശരിയാവുള്ളൂ. അവർക്ക് വഴി കാണിക്കാനുള്ളതാണ് ആ മന്ത്രം, അല്ലാതെ വിളിച്ചു കൂവാനുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഗുപ്തമായി രഹസ്യമായി വെച്ചിരിക്കുന്നത്. അപ്പൊ രാമാനുജൻ ഇങ്ങനെ എല്ലാവർക്കും വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാരുണ്യം, അദ്ദേഹത്തിനെ വേണമെങ്കിൽ എല്ലാവരും പുകഴ്ത്തുമായിരിക്കും, പക്ഷെ ഈ ശാസ്ത്ര പരമ്പരയെ അദ്ദേഹം അപമാനിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ ഉത്തരം വളരെ അദ്ഭുതമാണ്. സ്വാമികൾ പറഞ്ഞത്, രാമാനുജൻ അപമാനിച്ചു എന്ന് പറയണ്ട, അദ്ദേഹം പറഞ്ഞു വിളിച്ചു പറഞ്ഞത് മന്ത്രമേ അല്ല. ഏ, അദ്ദേഹം അഷ്ടാക്ഷരി തന്നെയാണല്ലോ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഭാഷയിൽ അഷ്ടാക്ഷരി ആയിരിക്കും, പക്ഷെ അത് മന്ത്രമൊന്നും അല്ല. കാരണം എന്താന്ന് വെച്ചാൽ, സ്വാമികളുടെ വ്യാഖ്യാനം ഇന്നത്തെ കാലത്തെ പോലെ അന്നത്തെ കാലത്തും കുറെ ആളുകൾ രാമാനുജനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കും മന്ത്രോപദേശം തരൂ, ഞങ്ങൾക്കും മന്ത്രോപദേശം തരൂ എന്ന് പറഞ്ഞു ഉപദ്രവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാരും ചോദിക്കണു, ഇനിയിപ്പോ ഞാൻ ആർക്കും കൊടുത്തില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ ഗോപുരത്തിൽ കയറി നിന്ന് വിളിച്ചു പറഞ്ഞു, ഇതാ സ്വീകരിച്ചോളാം. പക്ഷെ ഇത് എഫക്റ്റ് ആവില്ല, ഇത് പ്രയോജനപ്പെടില്ല. എന്താന്ന് വെച്ചാൽ ഇത് വെറും ശബ്ദമാണ്. ശബ്ദം മന്ത്രം ആവണമെങ്കിൽ അത് അവതാരമായിരിക്കണം. അവതാരം എന്ന് വെച്ചാൽ സ്വയമേവ ഹൃദയത്തിൽ നിന്നും, സാധാരണ നമ്മളുടെ ശബ്ദമൊക്കെ വാസന കൊണ്ട് കളങ്കിതമാണ്, വാസന കൊണ്ട് അശുദ്ധമാണ്, നമ്മളുടെ ഭാവങ്ങൾ കൊണ്ട് അശുദ്ധമാണ്. നമ്മളുടെ ഭാവമണ്ഡലത്തിനെ ഒന്നും സ്പർശിക്കാതെ ഡയറക്റ്റ് ആയിട്ട് ബോധമണ്ഡലത്തിൽ നിന്നും ആവിർഭവിക്കുന്ന ശബ്ദങ്ങൾക്ക് മാത്രമേ മന്ത്രം എന്ന് പേരുള്ളൂ. അങ്ങനെയുള്ള മന്ത്രങ്ങളെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മന്ത്രങ്ങൾ നമുക്ക് കിട്ടുകയോ ആശ്രയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ മന്ത്രം എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന് വന്ന റൂട്ട് നല്ല നിശ്ചയമുണ്ട്. ആ റൂട്ടിലൂടെ നമ്മളെ തിരിച്ച് ആ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ബലം അതിനുണ്ട്. നമ്മളുടെ സാധാരണ ശബ്ദത്തിന് വന്ന റൂട്ട് നിശ്ചയില്ല. നമ്മൾ പറയുന്ന സാധാരണ ശബ്ദത്തിനും ചിത്തവൃത്തികൾക്കും വന്ന റൂട്ട് നിശ്ചയില്ല. അതുകൊണ്ട് അത് നമ്മളെ വാസനാ ലോകത്തിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകും, പല മണ്ഡലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഈ ശബ്ദം മന്ത്രമാവുന്നത് അശുദ്ധമില്ലാതെ ഇരുന്നാലാണ്. ആ മന്ത്രജപം കൊണ്ട് ഈ ജീവൻ മനോമണ്ഡലത്തിൽ ഉള്ള ചലനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുകയും നിശ്ചലമായ സ്വരൂപസ്ഥിതിയിലേക്ക് തിരിച്ചു ചെല്ലുകയും ചെയ്യും. ഈ ഒരു ഭാവത്തിലാണ് എല്ലാവർക്കും മന്ത്രോപദേശം, മന്ത്രം ജപിക്കുക, മന്ത്രത്തിലേക്ക് വരിക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായത്. പക്ഷേ നമ്മൾ ബാഹ്യമായി ജപിക്കുന്ന മന്ത്രങ്ങൾ, ഇനിയിപ്പോ മന്ത്രജപം ഇല്ലെങ്കിൽ നാമജപം എന്ന് പറയുന്നുണ്ട്. നാമജപമാണെങ്കിലും വേണ്ടില്ല, അതുമൊക്കെ കുറേയൊക്കെ പ്രയോജനപ്പെടും. ജപം ചെയ്ത് കഴിയുമ്പോ, കുറെ കഴിയുമ്പോ നമ്മളുടെ മനസ്സ് ആ ശബ്ദത്തിന്റെ രൂപം പൂണ്ട് ക്രമേണ മനസ്സ് അനേക ശബ്ദങ്ങളായിട്ട്, അനേക നാമരൂപങ്ങളായിട്ടിരിക്കുന്ന മനസ്സ് ഒരേ നാമത്തിലും ശബ്ദത്തിലും ക്രമേണ ഏകാഗ്രപ്പെട്ട് മനസ്സ് തന്റെ മൂലം, മനസ്സ് അതിന്റെ വേരിലേക്ക് തിരിയും. മനസ്സ് എവിടെ നിന്ന് ഉദിച്ചുവോ ആ ഉദിക്കുന്ന സ്ഥലത്തിലേക്ക് മനസ്സ് സ്വയമേവ മടങ്ങും. അതാണ് ആത്മവിചാരത്തിന്റെ പ്രക്രിയ. അങ്ങനെ ക്രമേണ നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളൊക്കെ മൂലമായ ഒരു മന്ത്രത്തിൽ ചെന്ന് ലയിക്കും. എല്ലാവരുടെയും മന്ത്രവും, എല്ലാ മന്ത്രവും അവസാനം ഒരു സ്ഫോടത്തിൽ ചെന്ന് ലയിക്കും, മൂലധ്വനിയിൽ ചെന്ന് ലയിക്കും. ആ മൂലധ്വനിക്കാണ് യോഗികൾ അജപാജപം എന്നൊക്കെ പറയുന്നത്. ജപിക്കാതെ നടക്കുന്ന ജപം, ജപിക്കാതെ അകമേ നടക്കുന്ന ഒരു ജപം.